الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا احد. صلى الله على سيدنا محمد وعلى اله واصحابه اجمعين. ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. اشهد ان لا اله الا الله واشهد ان محمد رسول الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മള് 232 വരെയുള്ള സൂറത്തുൽ ബക്കറയിലെ 232 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വിവാഹമോചനത്തെ സംബന്ധിച്ചും അതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള ആയത്തുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ആയത്ത് സ്വല്പം സുദീർഘമായ ആയത്താണ്, 233-ാമത്തെ ആയത്ത്. അത് വിവാഹമോചിതരായ ദമ്പതികളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. ദമ്പതികൾ വിവാഹമോചിതരാകുമ്പോൾ അവരുടെ കുട്ടികൾ പ്രയാസപ്പെടും, അരക്ഷിതരായിത്തീരും. പ്രത്യേകിച്ച് മുല കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ മുല കൊടുക്കുന്ന കുട്ടികളോട് പാലിക്കേണ്ട ഗൗരവമുള്ള ചില മര്യാദകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ആണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ആയത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽ വാലിദാത്തു യുർളിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. നമ്മള് ഇതിന്റെ വിശദീകരിച്ച് തന്നെ അള്ളാഹു തആല ഈ ആയത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒരുപാട് നിയമങ്ങൾ, 8-ഓ 9-ഓ നിയമങ്ങൾ ഇതിൽ വിശദീകരിച്ച് പറയുന്നു. വൽ വാലിദാത്തു, മാതാക്കൾ. വാലിദാത്ത് എന്ന് പറഞ്ഞാല് മാതാക്കൾ. വാലിദത്ത് എന്നതിന്റെ ബഹുവചനാണ് വാലിദാത്ത്. വാലിദത്ത് എന്ന് പറഞ്ഞാൽ മാതാവ്. വാലിദാത്ത്, മാതാക്കൾ. വലദ എന്ന് പറഞ്ഞാല് പ്രസവിക്കുക, എലിതു. വലദ എലിതന്റെ മുതാരി. വുലിത എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ്. അതേപോലെ വലത് പുത്രൻ, ഔരാദ് പുത്രന്മാർ. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്. അതിന്റെ അതാണ് വാലിദത്ത്, മാതാവ്. വാലിദാത്ത്, മാതാക്കൾ. വലീദ് എന്നും പറയും മക്കൾ. അതിന് വിൽദാൻ അതിന്റെ ബഹുവചനം. ഖുർആനിൽ വിൽദാൻ മുഹല്ലദു എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാലിദാത്ത് എന്ന് പറഞ്ഞാൽ മാതാക്കൾ. യുർലോന, അവർ മുല കൊടുക്കണം. അർള എർലിയോ എന്നാണ് പറയുന്നത്, മുല കൊടുക്കുക. റളാന്ന് മുല കുടിക്കാന്ന്. അർളാ യുർലിയോ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുക എന്നാണ്. അതന്നെ റളാത്ത് എന്ന മുലയൂട്ടൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വൽവാലിദാത്തു യുർലിയോന, അർളാ യുർലിയോ, യുർലിയോന അവർ മുലയൂട്ടണം. ഔലാദഹുന്ന, വലതുഞ്ചമ്മ ഔലാദ് ഞാൻ പറഞ്ഞു, ഔലാദഹുന്ന അവരുടെ മക്കളെ, അവരുടെ സന്താനങ്ങൾക്ക്. ഹൗലൈനി രണ്ടു വർഷം, കാമിലൈനി രണ്ട് പൂർണ്ണമായ വർഷം, ഹാമിലൈനി പൂർണ്ണമായ, അല്ല കാമിലൈൻ പൂർണ്ണമായ. വൽ വാലിദാത്തു യുർളാന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് രണ്ടു വർഷം പൂർണ്ണമായി മുലയൂട്ടണം. ലിമൻ അറാദ അൻ യുത്തിമ്മ റളാ, ലിമൻ അറാദ ഉദ്ദേശിച്ചവർക്ക്, അൻ യുത്തിമ്മ പൂർത്തീകരിക്കാൻ, അൻ റളാത മുലകുടി, ലിമൻ അറാദ ഉദ്ദേശിച്ചവർക്ക്, അൻ യുത്തിമ്മ റളാ മുലകുടി പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചവർക്ക്. പിന്നെ വിശദീകരിക്കും മനസ്സിലാവും, നമ്മൾ വിശദീകരിച്ച് ഇങ്ങനെ പോവുക, അർത്ഥം രണ്ടു മൂന്നോ പറയും, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ വൽവാലിദാത്തുർദാനിക്കാമിലെ, മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് രണ്ടു വർഷം പൂർണ്ണമായി മുലയൂട്ടണം എന്നാണ് പറയും. ഇത് കൽപ്പനയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതല്ല, ഒരു അത്ര കൽപ്പനാസ്വരത്തിലല്ല, ഒരു നിർദ്ദേശം എന്ന സ്വഭാവത്തിലാണെന്നോ അഭിപ്രായപ്പെടുന്നു. എന്തായാലും മുലയൂട്ടലിന്റെ വലിയ പ്രാധാന്യമാണ് ഇവിടെ ആദ്യം വിശദീകരിക്കുക. ഇതേ വിവാഹമുക്തയായ മുത്തല്ലക്കാത്തായ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതൊരു പൊതു നിയമവും കൂടിയാണ്. കാരണം ഫിസാലുഹു ഫി ആമേൻ, അവരുടെ മുലകുടിക്കാലം രണ്ടു വർഷം. ഫിസാലുഹു ഹംലുഹു സലാസൂന ഷെഹ്റ, അവരുടെ മുലകുടിക്കാലവും പ്രസവ ഗർഭകാലവും കൂടി 30 മാസം എന്നൊക്കെ പറഞ്ഞ് കൂടാൻ ചേറയും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു വർഷക്കാലം കുട്ടികളെ മുലയൂട്ടണം എന്നാണ് ഇസ്ലാം പഠിക്കുന്നത്. മുലയൂട്ടുക എന്നത് വളരെ പ്രാധാന്യമുള്ള, കുട്ടിയുടെ അവകാശം 1400 വർഷം മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കുട്ടിയുടെ അവകാശമാണ്. അപ്പൊ നമുക്കറിയാലോ, മുലയൂട്ടലിന് വേണ്ടി വലിയ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നു. സാധാരണ മുലയൂട്ടാൻ ഇപ്പൊ മടിയാണ്, തങ്ങളുടെ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുന്നൊക്കെയുള്ള ബോധാംശമാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയൊക്കെ പ്രത്യേകം ദിനങ്ങൾ തന്നെ ആചരിക്കുന്നു. ഇപ്പൊ 1 മുതൽ 7 മുലയൂട്ടൽ ദിനമായിട്ട് ആചരിക്കുക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടണം. മുലയൂട്ടുക എന്നത് ഉമ്മമാരുടെ ഒരു ബാധ്യതയാണ്. ഇവിടെ ദമ്പതികൾ വേർപിരിഞ്ഞിരിക്കും, വിവാഹമുക്തകളാണ്. അങ്ങനെ വേർപിരിഞ്ഞപ്പോഴാണ് ഈ വേർപിരിഞ്ഞതിലെ മാതാവ് കുഞ്ഞിനെ പ്രസവിക്കും, അല്ലെങ്കിൽ മുലവീട്ടിക്കൊണ്ടിരിക്കവെയാണ് വേർപിരിയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവിന്, ഈ കുട്ടിയോട് മുല കൂട്ടി കൊടുക്കുക, അല്ലെ കുട്ടിക്ക് മുല കൊടുക്കുക എന്നത് ആ മാതാവിന്റെ ബാധ്യതയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. രണ്ടു വർഷക്കാലം അങ്ങനെ മുലയൂട്ടണം എന്നാണ് പഠിക്കുന്നത്. ഇനി അത് ആദ്യം തന്നെ നമ്മൾ മുലയൂട്ടുമ്പോ ജപ്പാലിനോളം ഏറ്റവും നല്ലൊരു പാനീയം വേറെ കുട്ടിക്ക് കിട്ടാനില്ല, എല്ലാ പോഷകങ്ങളും അതിൽ കിടക്കും. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളത്. ആദ്യം കൊടുക്കേണ്ടതും മുലപ്പാൽ തന്നെയാണ്. ഇന്ന വെള്ളമാണ് മറ്റേ വെള്ളമാണെന്നൊന്നും ഇസ്ലാമിലില്ല. ഉള്ളത് മുലപ്പാൽ തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. എന്തായാലും പോലെ വാലിദാത്തിന് ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, രണ്ടു വർഷം. ഞാൻ അതിന്റെ വ്യത്യാസം പിന്നീട് വിശദീകരിക്കും. ലിമൻ അറാദ യുത്തിമ്മ റളാ, മുലയൂട്ടൽ പൂർത്തീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ വേർപിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ ആവശ്യമാണ് തന്റെ കുട്ടിക്ക് രണ്ടു വർഷം മുലയൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മുലയൂട്ടി കൊടുക്കുക എന്നത് സ്ത്രീയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്, ഉമ്മയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. പിതാവാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്, പിതാവിനങ്ങനെ, അതായത് രണ്ടാളും വേർപിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആവശ്യമാണ് മുലയൂട്ടുക എന്നത് എങ്കിൽ അങ്ങനെ മുലയൂട്ടി കൊടുക്കേണ്ടത് അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വാലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. വാലൽ മൗലൂദി ലഹു, ഇതൊരു പ്രയോഗമാണ്. ഏതൊരുവന് ജനിച്ചോ അവന്റെ മേലുണ്ട്, അതാന്ന് പറഞ്ഞാൽ അവന് ബാധ്യതയാണ്.
മൗലൂദ് ശരിക്കും ജനിച്ച കുഞ്ഞ് എന്നുള്ളർത്ഥാണ്. ലഹു കുഞ്ഞ് ആരുടേതാണോ അവന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ബാധ്യതയാണ്. ചിലപ്പോ നിങ്ങൾക്ക് തഫ്സീറിലെ പരിഭാഷയിലൊക്കെ ആ പിതാവ് തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. അലൽ മൗലൂദ് ലഹു, നല്ല മനസ്സിലാക്കി, കുഞ്ഞ് ആരുടേതാണോ അല്ലെങ്കിൽ ഏതൊരുവന് ജനിച്ചുവോ അവന്റെ ബാധ്യതയാണ് റിസ്ഖുഹുന്ന, അവരുടെ ആഹാരം, വകിസ്വത്തുഹുന്ന, അവരുടെ വസ്ത്രങ്ങളും, ബിൽ മൗറൂഫ്, മര്യാദ പ്രകാരം. അങ്ങനെ മുലയൂട്ടുന്ന കാലത്ത് ആ ഉമ്മയുടെയും കുഞ്ഞിന്റെയും ഭക്ഷണവും, അല്ലെങ്കിൽ ഉമ്മയുടെ ആ സ്ത്രീയുടെ മാതാവിന്റെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കേണ്ടത് ഈ പിതാവിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ആ മര്യാദ പ്രകാരം, മര്യാദ പ്രകാരം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാല് ഒരു വലിയ കോടീശ്വരനാണ്. അപ്പൊ ആ നിലവാരത്തിൽ അദ്ദേഹം ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രവും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കണം. പരമദരിദ്രനായ ഒരു മനുഷ്യനാണെങ്കിൽ അതുപോലെ പറ്റൂലല്ലോ, അതേ ഘടനയിൽ അതിൻ്റെതായ ആചാരപ്രകാരം കൊടുക്കണം. അപ്പൊ മുലയൂട്ടുന്ന രണ്ടു വർഷക്കാലം, വിവാഹമോചിതയാണ്, പക്ഷെ മുലയൂട്ടുന്ന രണ്ടു വർഷക്കാലം ഇവളുടെ ഭക്ഷണവും ഇവളുടെ വസ്ത്രവും ഇദ്ദേഹമാണ് കൊടുക്കേണ്ടത്. മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. കാരണം അവരുടെ, അയാളുടെ കുഞ്ഞിനെ മുലയൂട്ടുകയാണ് ഇയാൾ, ഇവര് ഈ സ്ത്രീ ഉമ്മ. അതുകൊണ്ട് ബാലൽ മൗലൂദി ലഹു, നല്ല മനസ്സിലാക്ക, ഏതൊരുവന് ജനിച്ചുവോ അവന്റെ മേലാണ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മേലാണ് റിസ്ഖുഹുന്ന, അവരുടെ ആഹാരം, വകിസ്വത്തുഹുന്ന, അവരുടെ വസ്ത്രങ്ങളും, ബിൽ മൗറൂഫ്, ആചാരപ്രകാരം അവരുടെ ബാധ്യതയാണ്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ലാ തുകല്ലഫു അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടരുത്, ശാസിക്കപ്പെടരുത്, നിർബന്ധിക്കുകയില്ല. നഫ്സുൻ, ഒരു ദേഹവും, ഇല്ലാ വുസ്അഹ, അതിന്റെ കഴിവല്ലാതെ, അതിന് സാധിക്കുന്നതല്ലാതെ നിർബന്ധിക്കരുത്. ഓരോരുത്തർ ഇതോടെ ഒരു പൊതു മാനദണ്ഡം തന്നെ, രണ്ടുപേരെയും അവരുടെ കഴിവിനപ്പുറം നിർബന്ധിക്കരുത്. ഒരു ഉമ്മക്ക് തീരെ മുല കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, മുലപ്പാലില്ല, അല്ലെങ്കിൽ അവരാരോഗ്യപരമായ പ്രശ്നമാണ്, നിർബന്ധിക്കപ്പെടരുത്. ഉപജീവനം നൽകാനോ വരുമാനം നൽകാനോ ഒന്നുമില്ലാത്ത പരമദരിദ്രനാണ് പിതാവ്, നിർബന്ധിക്കപ്പെടരുത്. രണ്ടുപേരും അവരുടെ കഴിവിനപ്പുറം അവരെ നിർബന്ധിക്കാനോ ശാസിക്കാനോ ചെയ്യരുത്. അവരുടെ കഴിവിനനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ലാ തുലാറ വാലിദത്തും ബിവലദിഹ, ലാ തുലാറ ദ്രോഹിക്കപ്പെട്ടുകൂടാ വാലിദത്തുൻ, ഒരു മാതാവും, ബിവലദിഹ, അവളുടെ കുട്ടി മൂലം. ഈ കുട്ടി മുഖേന ഒരു മാതാവും ദ്രോഹിക്കപ്പെട്ടുകൂട, കുട്ടിക്ക് കുട്ടിയുണ്ട് എന്നുള്ളവർക്ക് ആ കുട്ടിയുടെ പേരിൽ ആ മാതാവിനെ പീഡിപ്പിക്കാനോ ആ കുട്ടീനെ അങ്ങനെ ഇതാക്കി കൊടുക്കണം, രണ്ടു വർഷം നിർബന്ധമായി ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാതാവിനെ പീഡിപ്പിച്ചുകൂടാ. തിരിച്ചും വലാ മൗലൂദുൽ ലഹൂബി വലദിഹി, ഏതൊരുവന് ജനിച്ചുവോ അവന് അഥവാ പിതാവിനും അല്ല, ബി വലദിഹി, തന്റെ കുട്ടി കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടി കാരണം ദ്രോഹിക്കപ്പെടാൻ പാടില്ല. ഇവിടെ കുഞ്ഞുണ്ട്, അതേസമയം ഒരു പിതാവും അതിന്റെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ പാടില്ല. അലൽ വാരിസി മിസിൽ ഉദാരിക്ക, വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയുടെ മേലും, വാല എന്ന് പറഞ്ഞ ബാധ്യതയാണ്, അല്ലെ, വാലൽ വാരിസി അനന്തരാവകാശിയുടെ ബാധ്യതയാണ് മിസിൽ ഉദാരിക്ക, അതുപോലെയുള്ളത്. പിതാവില്ല, പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയതായി, അപ്പൊ അനന്തരാവകാശിക്ക് ബാധ്യതയുണ്ട് കൊടുക്കാൻ. ഈ അനന്തരാവകാശിയുടെ ചെറിയ തർക്കങ്ങളൊക്കെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ അത് മൊത്തം കുട്ടിയുടെ മാതാവിന്റെ പിതാവിന്റെ അനന്തരാവകാശിയുടെ ബാധ്യതയാണ്, അതല്ല പിതാവിന്റെ അനന്തരാവകാശിയുടെ ബാധ്യതയാണ് എന്നൊക്കെ ഫുഖാക്കൾക്കിടയിൽ തർക്കം. എന്തായാലും ഈ കുട്ടിക്ക് വാപ്പില്ലാത്തതിന്റെ പേരിൽ ഇതൊന്നും നടക്കാതെ പോകരുത്. അതിന് അനന്തരാവകാശികൾ എന്ത് ചെയ്യണം? അത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അങ്ങനെ അനന്തരാവകാശി തന്നെ അടുത്ത ബന്ധുക്കൾ എന്നർത്ഥത്തിലാണ്. ഫഇൻ അറാദാ ഫിസാലൻ അൻ തറാളിം മിൻഹുമ, വഇൻ അറാദാ, ഇനി അവർ രണ്ടുപേരും രണ്ടാളും ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫിസാല മുലകുടി വേർപെടുത്താൻ ഉദ്ദേശിക്കുന്നു രണ്ടാളും, അൻ തറാളിം മിൻഹുമ, അവർ രണ്ടാളിൽ നിന്നും പരസ്പരം തൃപ്തിയോടെ, അൻ തറാളിൻ തൃപ്തിയോടെ, മിൻഹുമ, അവർ രണ്ടാളിൽ നിന്നും മുലകുടി മാറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, മുലകുടി മാറ്റുവാൻ ഹലോ ആ സോറി അപ്പൊ ഇവിടെ പറഞ്ഞേ വൈൻ അതാ സോറി വൈൻ അറാദ രണ്ടുപേരും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫിസാലൻ മുലകുടി മാറ്റാൻ അൻ തറാദി മിൻഹുമ അവർ രണ്ടുപേരും തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ മുലകുടി മാറ്റുവാൻ രണ്ടുപേരും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അങ്ങനെ രണ്ടാളും കൂടി തീരുമാനിച്ചിട്ട് മുലകുടി മാറ്റാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉദ്ദേശിച്ചാൽ വതശാവുരിൻ അന്യോന്യം ആലോചിച്ചുകൊണ്ടും കൂടി ആലോചിച്ചുകൊണ്ടും തൃപ്തിപ്പെട്ടുകൊണ്ടും മുലകുടി മാറ്റുവാൻ തീരുമാനിച്ചാൽ ഫലാ ദുനാഹ എന്നാൽ തെറ്റില്ല കുറ്റമില്ല. അങ്ങനെ മുലകുടി മാറ്റണതിൽ കുറ്റമില്ല. ഒരു വയസ്സാല ഒന്നര വയസ്സിൽ മുലകുടി മാറ്റാൻ തീരുമാനിക്കുകയാണ്, ചില കാരണങ്ങൾ കൊണ്ട് എന്തോ പ്രത്യേക ഗൗരവമുള്ള കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും തീരുമാനിക്കണം, ഒരാളെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റില്ല. ഉമ്മ പറയണം എനിക്ക് ഇനി വയ്യാന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിനി ചെലവിന് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നിർത്താൻ പിതാവിനും പറ്റില്ല. രണ്ടുപേരും പരസ്പരം തൃപ്തിപ്പെട്ടും കൂടി ആലോചിച്ചിട്ടും മുലകുടി നിർത്താൻ തീരുമാനിച്ചാൽ പിന്നെ കുറ്റമില്ല. ഫലാ ജുനാഹ അലൈഹിമ അവരുടെ രണ്ടാളുടെ മേൽ കുറ്റമില്ല. അല്ല വൈൻ അറത്തും ഇനി നിങ്ങൾ ഉദ്ദേശിച്ചുവെങ്കിൽ അൻ തസ്തർളിഖൂ നിങ്ങൾ മുല കൊടുപ്പിക്കുവാൻ ഉദ്ദേശിച്ചുവെങ്കിൽ ഔലാദക്കും നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഫലാ ദുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ കുറ്റമില്ല. നീ ഇവ രണ്ടാളും കൂടി തീരുമാനിക്കാൻ ഉമ്മക്ക് വയ്യ, അല്ലെ പറ്റത്തിന് കാരണത്താൽ മറ്റൊരാളെ മുല കൊടുക്കാൻ ഏൽപ്പിക്കുകയാണ്. രണ്ടാളും കൂടി തീരുമാനിച്ചിട്ട് മറ്റൊരാളെ മുല കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അതിലും കുറ്റമില്ല. പക്ഷേ ഇതാ സല്ലം തുമ്മാ ആത്തേത്തും ബിൽ മഹ്റൂഫ് ഇതാ സല്ലയിത്തും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താ സല്ലം തും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാ ആത്തേത്തും നിങ്ങൾ കൊടുക്കുന്നത് ബിൽ മഹ്റൂഫ് ആചാരപ്രകാരം മര്യാദ പ്രകാരം നിങ്ങൾ കൊടുക്കുന്നത് ഏൽപ്പിച്ചു കൊടുത്താൽ ആ സ്ത്രീക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിൽ കുറ്റമില്ല. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ നിങ്ങൾ നന്നായി അറിയുക അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ബിമാ തഅ്മലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാണ്. അപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ ഇനി ഞങ്ങൾ ഓരോന്നും കുറച്ചും കൂടി വിശദീകരിക്കും മനസ്സിലാവും. ആദ്യം പറഞ്ഞത് വൽവാലിദാത്തു ഇർദാന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ രണ്ടു വർഷം കുട്ടികൾക്ക് പൂർണ്ണമായും മുല കൊടുക്ക ഉമ്മമാരുടെ ബാധ്യതയാണ്. അതിനെ വിശദീകരിച്ചു ആ മുലകുടിയുടെ മുല കൊടുക്കുന്നതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം ഉമ്മമാര് മനസ്സിലാക്കണം. അന്ന് കൽപ്പിച്ചൊരു കാര്യമാണ്, കുട്ടിയോടുള്ള ഒരു ബാധ്യതയാണ്. മാത്രമല്ല അങ്ങനെ സൗന്ദര്യമൊന്നും പോകുന്നില്ല, ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും ഇല്ലാതാക്കുക ചെയ്യാം. മുല കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ വളർത്തുമ്പോഴുള്ള ഉമ്മ എന്ന് പറഞ്ഞ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അത് വളരെ പ്രാധാന്യം അതിനെ നമ്മൾ കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ലിമൻ അറാദ യുത്തിമറവ അങ്ങനെ വിവാഹമോചിതയാണെങ്കിൽ പോലും അത് അയാളെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കാനൊന്നും പാടില്ല. ആ കുട്ടിയുടെ പിതാവ് ആഗ്രഹിക്കുന്നു പൂർത്തീകരിച്ച് മുല കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ കൊടുക്കേണ്ടത് അവരുടെ ബാധ്യതയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ വാലൽ മൗലൂദി റിസ്ഖുഹുന്ന മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന അവരുടെ ഭക്ഷണവും വസ്ത്രമൊക്കെ അങ്ങനെ ആ സമയത്ത് അവരുടെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ ബിൽ മഅറൂഫ് അനുസരിച്ച് കൊടുക്കേണ്ടത് പിതാവിന്റെയും ബാധ്യതയാണ്. വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ രണ്ടു വർഷക്കാലം വസ്ത്രം ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കണം. ലാ തുക്കല്ലിഫു നഫ്സുൻ ഇല്ലാ ലാ തുക്കല്ലിഫു നഫ്സുൻ ഇല്ലാ വുസ്ഹ ലാ തുദാറ വാലിദത്തും ബിവലദിഹ വലാ മൗലൂദും ബിവലദിഹി ഒരാളും അതിന്റെ പേരിൽ പീഡിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടാൻ പാടില്ല. ഒരു മാതാവും കുട്ടിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ഒരു പിതാവും കുട്ടിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ഇതൊക്കെ അതിന്റെ മര്യാദയിൽ നടക്കും. പിന്നെ ഇവിടെ ഖുർആൻ പറഞ്ഞൊരു കാര്യം വാലൽ വാരിസി മിസ്ലുദാ അനന്തരാവകാശി, ഇനി പിതാവൊന്നും ഇല്ലെങ്കിൽ അനന്തരാവകാശികൾ, കുട്ടി ആരുമില്ല പിതാവില്ലാച്ചിട്ട് കുട്ടി അനാഥായി പോകാൻ പാടില്ല, അനന്തരാവകാശികൾ ആ ബാധ്യത ഏറ്റെടുത്ത് കൊടുക്കണം. വൈനറാദ ഫിസാലൻ നം തറാലിം മിൻ കുമാ ഇവര് രണ്ടുപേരും ഇനി മുലകുടി മാറ്റാൻ രണ്ടുപേരും തീരുമാനിച്ചു. ഇനി കുട്ടിക്ക് വയ്യ, മുലകുടി മാറ്റാം. പക്ഷെ തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം തീരുമാനിക്കുന്നത്. ഒത്തശാവരി കൂടി ആലോചിച്ചിട്ട് രണ്ടുപേരും ഏകപക്ഷീയമായി ഒരാൾ ചെയ്യാൻ പാടില്ല. രണ്ടുപേരും പരസ്പരം തൃപ്തിപ്പെട്ട് കൂടി ആലോചിച്ച് മുലകുടി നിർത്താൻ തീരുമാനിച്ചാൽ കുറ്റമില്ല. ഇനി അതല്ല, വൈൻ അറത്തും അന്തസ്തർലിയോ അവുലാദക്കും പരാജുനഹ ആലയിക്കും. നിങ്ങൾ മറ്റൊരാളെയാണ് മുല കൊടുക്കാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ, രണ്ടുപേരും കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു കുറ്റവും ഇല്ല നിങ്ങൾക്ക്. പക്ഷെ ഇതാ സല്ലം തും ബിൽ മഅറൂഫ്, അവർക്ക് കൊടുക്കേണ്ടത് ഉപചാരപ്രകാരം അവർക്ക് നൽകേണ്ടതൊക്കെ നൽകണം എന്ന് മാത്രം. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ വിഷയത്തിലൊക്കെ. ഇതൊക്കെ ഒരു കൃത്യമായി ഇത്ര റുപ്യ കൊടുക്കണം, ഇത്ര കൊടുക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല, ഓരോ ഘടന അനുസരിച്ചാണ്. ഇതിലൊക്കെ അള്ളാഹിന്റെ വ്യവസ്ഥയാണ് പാലിക്കുന്നത്. പഠിച്ചതൊക്കെ കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു തഖ്‌വാബോധം ഈ വിഷയത്തിലൊക്കെ ഉണ്ടാകണം. വാദമു, നന്നായി അറിയണം. അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ബിമാ തഅ്മലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന മറ്റാളെ തോൽപ്പിക്കാനും മറ്റാളെ പരാജയപ്പെടുത്താനും മറ്റാളോട് ശത്രുത വെച്ച് പുലർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലുണ്ടല്ലോ പടച്ച തമ്പുരാൻ, ഇതൊക്കെ ശരിക്ക് കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അത് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് കുറെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. കൂടിയാലോ, അതായത് മുലയൂട്ടൽ മാതാവിന്റെ ബാധ്യതയാണ്. അതേപോലെ തന്നെ രണ്ടു വർഷം മുലയൂട്ടണം, അതാണ് മുലയൂട്ടൽ കാലം. വേണമെങ്കിൽ കൂടിയാലോചിച്ച് നിർത്താം, പക്ഷെ ഏകപക്ഷീയമാകരുത്. വേണമെങ്കിൽ ഒരു അന്യ സ്ത്രീയെ മുല കൊടുക്കുന്നതിന് ഏൽപ്പിക്കാം, പക്ഷെ അതിന് മാതാവിന്റെ സമ്മതം വേണം. പ്രാമുഖ്യം മാതാവിന് കൊടുക്കാണ് വേണ്ടത്. ചെലവ് മുഴുവൻ പിതാവ് വഹിക്കണം. അതേസമയം രണ്ടു കൂട്ടരുടെയും പിന്നെ നിലവാരത്തിനനുസരിച്ച് അവരുടെ ഉപചാരം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. രണ്ടുപേരും ഇതിന്റെ പേര് പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ പിതാവ് മരണപ്പെട്ടാൽ അനന്തരാവകാശിക്ക് അതിന്റെ ബാധ്യതയുണ്ട്. മുലകുടി രണ്ടു വർഷത്തേക്ക്, രണ്ടു വർഷത്തിന് അപ്പുറം ചെലവ് കൊടുക്കേണ്ട ബാധ്യത പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രണ്ടു വർഷത്തിന് അപ്പുറമുള്ളതിന് ഒരു മുലകുടി ബന്ധവും പരിഗണിക്കില്ല എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മള് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അടുത്ത ആയത്ത് والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف واتقوا الله بما تعملون خبير والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا دان قرآن والذين يتوفون ശരിക്ക് തവഫ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നർത്ഥം. അല്ലാഹു യതവഫൽ അൻഫുസഹീന മൗതിഹ എന്ന് ഖുർആനിലെ ഒരു ഭാഗത്ത് അള്ളാഹു താല മരണസമയത്ത് തന്റെ റൂഹിനെ പിടിച്ചെടുക്കും. വല്ലത്തീലം തമുത്ത് ഫീ മനാമിഹ, ഉറക്ക സമയത്തും പിടിച്ചെടുക്കും. ഉറക്ക സമയത്ത് ആ റൂഹിനാണ് തിരിച്ചത്. പക്ഷെ ഇവിടെ പരിപൂർണമായും പിടിച്ചെടുക്കുക എന്നാണ് യുത്തവഫിനോട് അർത്ഥം. എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എന്നർത്ഥമാണ്. റൂഹിനെ പിടിച്ചെടുക്കുക, റൂഹിനെ പിടിക്കാതെ മരിക്കുന്നു എന്നുള്ള വേറൊരു പ്രയോഗമാണ്. എല്ലാ സ്ഥലത്തും ഈ വാക്ക് മരിക്കുന്നതിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതേസമയം വല്ലദീന യുത്തവഫൗന, നിങ്ങളിൽ നിന്ന് മരിക്കുന്ന ഒരു കൂട്ടർ, മിങ്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു കൂട്ടർ, യദറൂന അവര് വിട്ടേക്കുകയും ചെയ്യുന്നു, വിട്ടേച്ചു പോകുന്നു, അസുവാജ ഇണകളെ. ഇപ്പൊ ഒരാൾ മരിക്കുന്നു, പക്ഷെ അയാൾക്ക് ഭാര്യമാരുണ്ട്, ഇണകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച ഇണകൾ എന്നർത്ഥം. ഭർത്താവ് മരിച്ച ഭാര്യമാർ, ഭർത്താവ് മരിച്ച ഭാര്യമാർ എന്നാണ് അതിന്റെ ഒരു മറ്റൊരു വിശദീകരണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന അവർ, അവർക്ക് അവർ ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. എന്നാൽ ഭാര്യ ഇല്ലാത്ത ഒരാൾ മരിച്ചല്ല, ഭാര്യ ഉണ്ട്, ജീവിച്ചിരിക്കുന്ന ഭാര്യ ജീവിച്ചിരിക്കവേ ഭർത്താവ് മരിച്ചു. അങ്ങനെ ഭർത്താവ് മരിച്ച വിധവയായ സ്ത്രീ എന്നർത്ഥം. അവര് എത്ര പ്രശ്ന ആ സ്ത്രീകൾ കാത്തിരിക്കണം, അവരുടെ സ്വന്തങ്ങളെയും കൊണ്ട് അവർ സ്വയം കാത്തിരിക്കണം, അവരുടെ ദേഹങ്ങളുമായി എന്ന് പറഞ്ഞാൽ അവരുമായി അവർ സ്വയം കാത്തിരിക്കണം. അർബാത്ത അശ്ഹുരിൻ, നാല് മാസം, അശ്ര ഒരു പത്തും, ഒരു പത്ത് ദിവസം എന്നർത്ഥം ബ്രാക്കറ്റിൽ. അങ്ങനെ ഭർത്താവ് മരിച്ച വിധവകൾ നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം, ഇത് ആചരിക്കണം എന്നർത്ഥം. ഇതേ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ, ഇതേ കുറിച്ച് അവര് ഇത് ആചരിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവാഹമുക്തകളായ ആളുകൾ, അല്ല അതായത് ദാമ്പത്യം പിരിഞ്ഞ തലാക്ക് ചൊല്ലപ്പെട്ട ആളുകൾ, അവര് മൂന്ന് ശുദ്ധികാലം ഇതാചരിക്കണമെന്നാണ്. ഒരു വിവാഹമോചിതയായ ആള് മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. അവരുടെ ഇത്താ കാലം മൂന്ന് ശുദ്ധികാലമാണ്, മൂന്നാർത്തവ കാലമാണ്. ഇവിടെ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ അവര് നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കും, നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കും. അപ്പൊ ഇവിടെ ഇനി വൈദാ ബലവിന, ഞാൻ വിശദീകരിക്കാം, വൈദാ ബലവിന ഫഇദാ ബലവിന, എന്നിട്ട് അവർ പ്രാപിച്ചാൽ അജലഹുന്ന, അവരുടെ അവധി പ്രാപിച്ചാൽ ഫലാ, അപ്പോൾ തെറ്റില്ല, അലൈക്കും നിങ്ങളുടെ മേൽ, ഫീമാ ഫാലന ഫീ അംഫുസിഹിന്ന, ഫീമാ ഫാലന അവർ ചെയ്യുന്നതിൽ, ഫീ അംഫുസിഹിന്ന അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, അല്ലെ അവരുടെ സ്വന്തത്തിൽ, ബിൽ മഅറൂഫ് മര്യാദ പ്രകാരം, വല്ലാഹു ബിമാ തഅ്മലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. ശരിയായിരിക്കും മനസ്സിലാവും കുറച്ചും കൂടി. ഒന്നും കൂടി രണ്ടാമത് പറഞ്ഞ ഭാഗം, വൈദാ ബലവിന, എന്നിട്ട് അവരെത്തിയാൽ അജലഹുന്ന, അവരുടെ അവധി എത്തിയാൽ എന്ന് പറഞ്ഞാൽ നാല് മാസോ പത്ത് ദിവസം എത്തിക്കഴിഞ്ഞാൽ, ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅലന ഫീ അംഫുസിഹിന്ന, അവർ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ അവർ ചെയ്യുന്നതിൽ അവർക്ക് ഒരു കുറ്റമില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ വിവാഹത്തിൽ ഏർപ്പെടുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുറ്റവും ഇല്ല. ബിൽ മഅറൂഫ് ആചാരപ്രകാരം, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അല്ലാഹു അറിയുന്നുണ്ട്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു, ഭർത്താവ് മരണപ്പെട്ട വിധവയായ സ്ത്രീ, അവര് ഇദ്ദാകാലം നാല് മാസവും പത്ത് ദിവസവുമാണ്. എന്തുകൊണ്ടാണ് നാല് മാസവും പത്ത് മാസ ദിവസം എത്ര കാലം എന്തിനാണെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി ഇല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ലൊഹറ് നാല് റക്കാത്ത് നിസ്കരിക്കുന്നു, സുബഹി രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നു, എന്താ സുബഹി രണ്ടായത്, ലൊഹർ എന്താ നാലായത് എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനിച്ചു, അതന്നെ എന്റെ നിയമം. പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ യുക്തി പറയേണ്ടി വരും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നാല് മാസവും പത്ത് ദിവസവും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്താണ് ആ പത്ത് ദിവസം, പതിനൊന്നായാലും എന്താ ഒമ്പതായാലും എന്താന്ന് ചോദിച്ചാൽ പറ്റൂല, അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. പക്ഷെ പൊതുവെ വിവാഹ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ദുഃഖിതയായിരിക്കും, അവര് മറ്റൊരാളുമായി ബന്ധപ്പെടാനും മറ്റൊരാളുമായി വിവാഹത്തിൽ ഏർപ്പെടാനൊക്കെ ശാരീരികവും മാനസികവുമായ കരുത്താർജിക്കാൻ സ്വൽപ്പം സമയം ഇസ്ലാം അനുവദിച്ചു എന്ന് മാത്രമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് ഇത് പറയുമ്പോ, അതിനു മുമ്പോ അതിനുശേഷമോ അന്നും വിധവകളുടെ കാര്യം എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ രാജ്യത്തൊക്കെ നമുക്കറിയാലോ, ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം. യുവതിയാണെങ്കിൽ പോലും, ഇന്നലെ കല്യാണം കഴിച്ച് ഇന്ന് ഭർത്താവ് മരിച്ച 18 വയസ്സുള്ള യുവതിയാണെങ്കിൽ പോലും അവൾ ആ ചിതയിൽ ചാടി മരിക്കണം. അതായിരുന്നു സതി. ഇനി സതി എന്നുള്ളത് പോട്ടെ, ബാക്കി അവസ്ഥ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അറബികൾ ഒരു വർഷക്കാലത്തിലധികം ഇതാചരിച്ചിരുന്നു. അത് കേവലം ഇതല്ല, ആരെയും കാണാതെ കന്നുകാലികൾക്ക് സമാനമായി വൃത്തികെട്ട ഒരു ജീവിതത്തിൽ വളരെ മോശമായ ഘടനയിൽ ജീവിക്കലായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ, അവര് പ്രത്യേക വസ്ത്രം ധരിക്കണം, പ്രത്യേക രീതിയിൽ കഴിയണം, അവരെ വളരെയേറെ അഗണ്യമായി തള്ളുന്ന ഒരവസ്ഥയായിരുന്നു. ഇസ്ലാമിലെ ഇദ്ദ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും കേട്ടോ, ഇസ്ലാമിലെ ഇദ്ദ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥവാക്കിൽ പറഞ്ഞാൽ, മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാനോ വിവാഹാലോചന നടത്താനോ പാടില്ലാത്ത കാലം എന്നാണ് അതിനർത്ഥം. അതോടൊപ്പം ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ഭയങ്കരമായ ജമാഅത്തിലൊന്നും ഒഴുകാതിരിക്കുക, വലിയ ആഘോഷ പരിപാടികളിൽ ഉണ്ടാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരന്മാരൊക്കെ മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിൽ ഇപ്പൊ ഇത്തയുടെ പേരിൽ വളരെ മോശമായ നിലപാടാണ്. അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല, അവരൊരു മുറിക്കുള്ളിൽ വെള്ളത്തുണിയും ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, ആരോടും ഉണ്ടാപാടില്ല. ഇതര മതസ്ഥരായ സ്ത്രീകളോട് പോലും സംസാരിക്കുന്നത് കുറ്റമായി കാണുന്ന അവസ്ഥ ഉണ്ട്. ആരോട് സംസാരിക്കാം, മാന്യമായിരിക്കണം. അത്താഴത്തിൽ പറയുന്നുണ്ടെന്ന് ആൾക്കാരാണ്, ആരോട് സംസാരിക്കാം. ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാണെങ്കിൽ ജോലിക്ക് പോകാം. ജോലിക്ക് പോകുന്ന ആൾ, ഇപ്പൊ ഒരു ഡോക്ടർ ഭർത്താവ് മരിച്ചു, ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്, അവരുടെ ഭർത്താവ് മരിച്ചു. ഇവര് 4 മാസം 10 ദിവസം വീട്ടിലിരുന്നോളം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് എന്ത് ചെയ്യാം, മാന്യമായി പോയിട്ട് അവരുടെ ജോലി ചെയ്ത് നേരെ വീട്ടിലേക്ക് എത്താം. പണ്ഡിതന്മാരിൽ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഇരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. ചിലർ പറയുന്നു അതല്ല, അവർക്ക് എവിടെ വേണമെങ്കിലും ഇട്ടിരിക്കാന്ന്. വ്യത്യസ്തമായ രണ്ടായിപ്പോ, രണ്ടിനും ഒരുപാട് ആളുകളുടെ പിന്തുണയും. അവരൊക്കെ ചില ഷാഫി മദ്ഹബും മറ്റു പലതും അനുസരിച്ച് പകലിൽ യാത്ര ചെയ്യാം. വേറെ ചില മദ്ഹബം അനുസരിച്ച് പകലെന്നല്ല, ഏത് സമയത്ത് അവർക്ക് ആവശ്യമുള്ള യാത്രകൾ ചെയ്യാം. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ മുറിവ് കെട്ടണത് പോലും വെള്ളത്തുണിയോടെ കെട്ടാവുള്ളൂ. എവിടുന്ന് കിട്ടിയ, ഇതൊക്കെ ഹൈന്ദവ സമൂഹത്തിൽ നമ്മൾ സ്വീകരിച്ച ആചാരമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. അതിന്റെ ഒരു മര്യാദ പാലിക്കണം. വലിയ ആഘോഷങ്ങളിലും തമാശകളിലും രസങ്ങളിലും ഉത്സവങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക എന്ന്. അതേപോലെ പരമാവധി വീട്ടിൽ കഴിയുക, ബാക്കി ആവശ്യങ്ങൾക്കൊക്കെയും പുറത്തു പോകുക. പോകാം, ആരോടും സംസാരിക്കാം, പക്ഷെ സംസാരിക്കുന്നത് അപ്പോഴും എപ്പോഴും മാന്യമായിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാലും വിവാഹാഭ്യർത്ഥനകളോ വിവാഹാലോചനകളോ വിവാഹ നിശ്ചയങ്ങളോ പുനർവിവാഹത്തെ കുറിച്ച കാര്യങ്ങളോ ഇത്തകാലത്ത് നടത്താൻ പാടില്ല, ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാം അതിന് കുറച്ച് ദൈർഘ്യം ഇവിടെ നൽകി. അതാണ് ഇവിടെ പറഞ്ഞത്, അവര് യഥാർത്ഥത്തിൽ, കാരണം നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ ദുരാചാരങ്ങളെ മാറ്റാണ് ഇസ്ലാം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. സ്ത്രീകളെ പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, വർഷങ്ങളോളം ഇട്ട് പീഡിപ്പിക്കുക, അത് മാറ്റാണ് ഇസ്ലാം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത് ഇവിടെ ഖുർആൻ പറഞ്ഞൊരു കാര്യം, ഫൈദാ ഫലാദിന അജലഹുന്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്. അവര് അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യത്തിൽ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ അവർക്കൊരു കുറ്റമില്ല എന്ന് പറഞ്ഞാൽ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ പിറ്റത്തെ അവർക്ക് വിവാഹം കഴിക്കാം, മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാം. ഇസ്ലാം വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ആളുകൾ ഇപ്പൊ ചില ആളുകൾ ഭയങ്കര അക്രമം ചെയ്യുന്നു. അതെന്താന്ന് പറഞ്ഞാല് വിധവയായി കഴിഞ്ഞോ പിന്നെ അയാൾ അവളെ സ്വത്ത് പോകും, അവള് വേറെ വരും, അങ്ങനെ ആകും. ഭർത്താവിന്റെ വീട്ടുകാർ മുടക്കുക അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കുക. ചിലരങ്ങനെ ചർച്ചയേ ഇല്ല. 30, 35, 40 വയസ്സിൽ വിധവയായ ഒരു സ്ത്രീക്ക് പിന്നെ ഒരു മറ്റൊരു ഭർത്താവ്, അതിന് നമ്മളെ നാട്ടിലെ ഒരു ഇതുണ്ട്, സ്ത്രീക്ക് ഭർത്താവില്ലെങ്കിലും ജീവിക്കാന്ന് നമ്മളാണ് തീരുമാനിച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല, ഇസ്ലാം സ്ത്രീക്കും ഭർത്താവിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കും കുടുംബജീവിതം നയിക്കുക. ഭർത്താവ് മരിച്ചാൽ അവരെയും വിവാഹ ജീവിതത്തിലേക്ക്, വിധവാ വിവാഹം ഇസ്ലാം വളരെ വളരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ വിധവകൾ ഒരു സമൂഹത്തിൽ അധികം പെരുകുന്നത് അതിന്റെ ധാർമ്മികതക്കും അതിന്റെ സദാചാരത്തിനും അതിന്റെ മാനസിക കരുത്തിനും നല്ലതല്ല. വിധവകളെ വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുക. ചില വിധവകൾ തീരുമാനിക്കാറുണ്ട് എനിക്കിനി കല്യാണമൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ഭൗതിക സംസ്കൃതിയിൽ നിന്നൊക്കെ കിട്ടിയ കൾച്ചറാണ്. വിധവയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളൊക്കെ മര്യാദയിൽ വിവാഹത്തിന് സാധ്യതയുണ്ടെങ്കിൽ വിവാഹം കഴിക്കാനാണ് വേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ബന്ധുക്കളും അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ കാര്യത്തിലാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണത്. ഇത് ഹൈന്ദവ സമൂഹത്തിലുള്ള അതേ കൾച്ചർ നമ്മളെ ഇടയിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് വന്നിരിക്കുക. അപ്പൊ നോക്കുമ്പോൾ ഒരുപാട് വിധവകൾ, ഇനി എങ്ങനെയോ ഭർത്താവ് നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാവും, ഇനി ഞാൻ കല്യാണം കഴിക്കില്ല, കല്യാണം കഴിച്ചു കഴിപ്പിച്ചു കൊടുക്കാൻ മറ്റാരും മുതിരുകയില്ല, ഇവരുടെ സ്വത്ത് പോണതിനെ കുറിച്ചും മറ്റു ബന്ധങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. വലിയ ദുൽമാണ ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യണം, അവർക്ക് അതിന്റെ തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞ അവർക്ക് ഈ 4 മാസവും 10 ദിവസം കഴിഞ്ഞ 11-ാമത്തെ ദിവസത്തിൽ ആ വിവാഹത്തിൽ ഏർപ്പെടാം. അത് ഇസ്ലാം അനുവദിച്ച കാര്യം ആ ദിവസങ്ങളിൽ പാടില്ല എന്ന്, അത് അടുത്ത ദിവസം തന്നെ ചെയ്യാം. എന്തൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇദ്ദാകാലത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വളരെ സൂക്ഷ്മമായി അള്ളാഹുവിനെ അറിയാം. അവിടെ പഠിച്ചവനെ വഞ്ചിക്കാത്ത നിലപാടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അടുത്തൊരാഴ്ച വലാ ജുനാഹ അലൈക്കും ഫീമാ അർവൽതും ബീ മിൻ ഖിതബത്തിൻ നിസാഇ ഔ അക്നന്തും ഫീ അൻഫുസികും علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تغزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم ولا جناح عليكم നിങ്ങൾക്ക് കുറ്റമില്ല فيما أرلتم به فيما ഒരു കാര്യത്തിൽ അർവൽത്തും അതിനെപ്പറ്റി നിങ്ങൾ സൂചന നൽകി മിൻ ഖിത്ബത്തിൻ നിസായി സ്ത്രീകളുടെ വിവാഹാഭ്യർത്ഥന സംബന്ധിച്ച് വിവാഹാലോചന സംബന്ധിച്ച് ഒരു സൂചന നൽകുന്നതിൽ ഒരു കുറ്റമില്ല അതായത് വിവാഹ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീ എന്ത് ചെയ്യണം വിവാഹാഭ്യർത്ഥനകളൊന്നും നടത്തരുതെന്നുള്ള ഇസ്ലാമിന്റെ കൽപ്പന വിവാഹം ഇതിലൊക്കെ ഒന്നും പോകാൻ പാടില്ല പക്ഷേ ഇവിടെ ഖുർആൻ ഒരു ഇളവ് അനുവദിക്കുകയാണ് എന്താ ഇളവ് എന്ന് ചോദിച്ചാല് വലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല ഫീമ അർറൽതും ബിഹി മിൻ ഖിത്ബത്തിൻ നിസായി സ്ത്രീകളുടെ വിവാഹാഭ്യർത്ഥന സംബന്ധിച്ച കാര്യത്തിൽ സൂചന നൽകൽ അർറൽതും ഒരു സൂചന നൽകൽ വ്യംഗ്യമായ സൂചന നൽകുന്നതിനാണ് പറയുക അപ്പൊ വ്യംഗ്യമായ ഒരു സൂചന നൽകുന്നതിലൊന്നും കുറ്റല്ല അതെങ്ങനെയാണ് ഞാൻ വിശദീകരിക്കാൻ പറയുമ്പോൾ മനസ്സിലാവും ഔ അല്ലെങ്കിൽ അക്നന്തും ഫി അംഫുസിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നതിലും കുറ്റമൊന്നുമില്ല അലിമല്ലാഹു അന്നക്കും തീർച്ചയായും അല്ലാഹുവിനറിയാം അന്നക്കും നിശ്ചയമായും നിങ്ങൾ സതദുക്കുറൂനഹുന്ന നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കും എന്ന് അല്ലാഹുവിനറിയാം നിങ്ങൾ അവരെ ഓർക്കുന്നുള്ളത് അല്ലാഹുവിനറിയാം വലാക്കിൻ എങ്കിലും ലാ തുവാഇദൂഹുന്ന നിങ്ങൾ വാഗ്ദാനം നടത്തരുത് സിർറ രഹസ്യമായി ഇല്ല അൻ തഖൂലു നിങ്ങൾ പറയുന്നതൊഴികെ കൗലൻ മഅറൂഫ മാന്യമായ വാക്ക് പറയുന്നതൊഴികെ വലാ തഖ്സിമു നിങ്ങൾ തീർച്ചയായും ഉറപ്പിക്കരുത് ഉഖദത്ത നിക്കാഹി വിവാഹബന്ധത്തെ ഹത്താ യബ്ലുവ എത്തുന്നത് വരേക്ക് അൽ കിതാബ് നിയമം ആ വ്യവസ്ഥ നിയമം എത്തുന്നത് വരേക്ക് നിങ്ങൾ വിവാഹബന്ധത്തെ ഉറപ്പിക്കരുത് അജലഹു അതിന്റെ അവധി ബാലമു നന്നായി അറിയുക അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഅലമു അവൻ അറിയുന്നു മാഫി അംഫുസിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് വഹ്ദുറൂഹു അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ച് കാക്കുവിൻ സൂക്ഷിക്കുവിൻ ജാഗ്രത പുലർത്തുവിൻ ബാലമു നന്നായി അറിയുക അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു വഫൂറുൻ ഏറെ പൊറുക്കുന്നവരാണ് ഹലീമുൻ സഹനശീലനാണ് ഒന്നുകൂടി പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവിടെ എന്താ ആദ്യം ഒന്ന് വിശദം മനസ്സിലാക്കിയപ്പോൾ എളുപ്പമാണ് അതെന്താ പറഞ്ഞാല് വിവാഹാഭ്യർത്ഥന നടത്തരുത് വിവാഹാലോചന നടത്തരുത് വിദ്യാകാലത്ത് നടണം പക്ഷെ ഇവിടെ അള്ളാഹു തആല ഒരു ഇളവ് അനുഭവിക്കുന്നത് പറഞ്ഞാല് ചില വ്യംഗ്യമായ സൂചനയൊക്കെ നൽകാം പിന്നെ ഒരാളെ മനസ്സിൽ ഇന്ന ആളെ ഇന്ന വിധവയെ എനിക്ക് വിവാഹം കഴിക്കാം എന്ന് മനസ്സിൽ ഓർക്കുന്നതും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു മനസ്സിൽ ഒരു ധാരണ വരുന്നത് ഈ പുറത്തുള്ള ആൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു ധാരണ വരുന്നതിനും കുഴപ്പമൊന്നുമില്ല അവരുടെ വിദ്യാകാലം കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അവരെ വിവാഹം കഴിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കാം അള്ളാഹു പറയാണ് നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ അള്ളാഹുവിന് അറിയാലോ നിങ്ങൾക്ക് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ അള്ളാഹുവിന് അറിയാം കാരണം അവരെ കുറിച്ചൊരു ബോധം ഓർമ്മ നിങ്ങളെ മനസ്സിലുണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ഒരു കാരണവശാലും രഹസ്യമായി വാഗ്ദാനം ചെയ്യരുത് നല്ല വാക്കല്ലാതെ പോയിട്ട് ആ ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് ഇനി കുറച്ച് നാല് മാസം 10 ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വാഗ്ദാനം കൊടുക്കാനൊന്നും പാടില്ല മാത്രമല്ല അങ്ങനെ ഒരു നിശ്ചയം ആ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിവാഹം ചെയ്തോളാം എന്ന് ഉറപ്പ് കൊടുക്കാനും പാടില്ല ഒരു നിശ്ചയം നടത്താനും പാടില്ല എന്നർത്ഥം അത് അതിന്റെ അവധി എത്തുന്നത് വരെ ചെയ്യാൻ പാടില്ല പകരം ഇത്രേ പാടുള്ളൂ വ്യംഗ്യമായൊരു സൂചന ഉദാഹരണം ഞാൻ പറയാം വ്യംഗ്യമായ സൂചന എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാൾ പോയിട്ട് അവിടെ വിധവയായ സ്ത്രീയെ കാണാൻ വേണ്ടി പോയി കണ്ടു അല്ലെങ്കിൽ അവര് അവരടുത്ത് പോയി എന്ന് പറയുക അങ്ങനെ അവരെ കണ്ടപ്പോ അവരങ്ങനെ ആശ്വസിപ്പിച്ച് സാരല്ല നിങ്ങള് ഭർത്താവൊക്കെ മരിച്ചല്ലേ ഞാന് 4 മാസം 10 ദിവസം കഴിഞ്ഞോട്ടെ ഞാൻ കല്യാണം കഴിക്കാം എന്ന സൂചന ഒന്നും കൊടുക്കാൻ പാടില്ല ഇയാൾ ഇന്നെ കല്യാണം എന്ന സൂചന അങ്ങനെ പറഞ്ഞാലേ തെറ്റായിപ്പോ പകരം അവരോട് പറയാണ് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എത്രയോ സ്ത്രീകൾ വിവാഹം ചെയ്തു പോകുന്നുണ്ടല്ലോ ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങൾ സൗന്ദര്യവതിയൊക്കെ അല്ലെ നിങ്ങൾക്കും ഒരു വിവാഹമൊക്കെ കിട്ടും എന്ന് സൂചന കൊടുക്കാം അതേപോലെ വേറൊരു ഇത് കൊടുക്കാം ഞാനും ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ആരെ വരെയെന്ന് പറയാൻ പാടില്ല, ഞാനും ഒരു വിവാഹം ഒക്കെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. ഇതിനൊക്കെയാണ് പണ്ഡിതന്മാർ ചില ഉദാഹരണമായിട്ട് പറയും. ആ ജാതി വല്ലാത്തതിനൊന്നും പോയിട്ട് അതിന്റെ പരിധി ലംഘിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്, വലാ തഖ്സിമു ഉഖ്ദത നികാഹി അത്താ യബ്ലുവൽ കിതാബ അജലഹു, നിയമം അതിന്റെ അവധി എത്തുന്നത് വരെ നിങ്ങൾ വിവാഹബന്ധത്തെ ഉറപ്പിക്കരുത്. ആരുമായിട്ട് ഉറപ്പിക്കാൻ പാടില്ല, അത് ഞാൻ കെട്ടിക്കൊണ്ടെന്ന് ഉറപ്പ് കൊടുക്കാൻ പാടില്ല. അതേപോലെ ലാ തുവാഖിദൂഹുന്ന സിറ രഹസ്യമായിട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്യരുത്, ആരും കാണാതെ പോയിട്ട് ഞാനേ ഇൻഷാല്ലാ നമുക്ക് നോക്കാം, ഞാൻ ഞാൻ കെട്ടിക്കോളാം എന്നൊന്നും പറഞ്ഞേക്കാൻ പാടില്ല, കാരണം അത് അനുവദിച്ചിട്ടില്ല. അതേസമയം സ്വാഭാവികമായ വ്യംഗ്യമായ ചില സൂചനകൾ, ആരുമില്ലാത്തൊരു സ്ത്രീയെ ഭർത്താവുള്ള ആ ഒരു ഭർത്താവുള്ള അവർ മരിച്ചുപോയി, അവർ അങ്ങനെ ആശങ്കപ്പെടുമ്പോ അവർക്ക് വേണമെങ്കിൽ ചില സൂചനയൊക്കെ കൊടുക്കാം, വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു വിവാഹമൊക്കെ കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങളെന്നൊന്നും പറഞ്ഞേക്കരുത്, ഇങ്ങനെയൊക്കെ പറയാമെന്നാണ് പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് ഈ വ്യംഗ്യമായ സൂചനയെ കുറിച്ച് പറയുന്നത്. അത്രേ പാടുള്ളൂ. അതിലപ്പുറം പോയിട്ട് അതിന്റെ അപ്പുറം കടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ആ നിയമത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ വിഷയത്തിൽ പറയാൻ. അപ്പൊ രണ്ട് വിഷയമാണ്, രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന്, വിവാഹമുക്തയുടെ മുല കൊടുക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ. ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് മുല കൊടുക്കണം, അത് പിതാവ് ചെലവിനൊക്കെ കൊടുക്കണം, രണ്ടു വർഷക്കാലം കൊടുക്കണം, അഥവാ ഏകപക്ഷീയമായിട്ട് ഒരാൾ മുല കുടി നിർത്താൻ പാടില്ല, രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് വേണമെങ്കിൽ ചില സാഹചര്യത്തിൽ മുല കുടി ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റൊരാളെ മുല കൊടുക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ അവർക്ക് വേണ്ട ചെലവും കാര്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാം. കുട്ടിയുടെ പേരിൽ പിതാവോ മാതാവോ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ഒരാളുടെയും അവർക്ക് അല്ല അവരുടെ ഭാരത്തിനപ്പുറം ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ കാര്യത്തിൽ സൂചിപ്പിച്ചത്. കുട്ടിയുടെ കാര്യത്തിൽ പിതാവ് മരണപ്പെട്ടു പോയെങ്കിൽ അനന്തരാവകാശിക്ക് അതിന്റെ ബാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ചത്. രണ്ടാമത്തെ ആയത്തിലും മൂന്നാമത്തെ ആയത്തിലും കൂടി പറഞ്ഞത് എന്നാണ് 234 ആയത്തിലും 235 ആയത്തിലും പറഞ്ഞത്, വിധവകളായ ഭർത്താവ് മരിച്ചുപോയ വിധവയായ സ്ത്രീ 4 മാസവും 10 ദിവസവും ഇട്ട് ആചരിക്കണം. അവരാ സമയത്ത് അതിൻ്റെതായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇദ്ദയിൽ കഴിയണം. ആ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണം, പുനർവിവാഹത്തിന് അവർക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒരു കുറ്റമില്ല, കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നവര് മനസ്സിലാക്കണം. അതേസമയം ഇദ്ദയിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വിവാഹാഭ്യർത്ഥനയുടെ ചെറിയ വ്യംഗ്യമായ സൂചനകൾ നൽകുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും അവർക്ക് ഉറപ്പ് കൊടുക്കരുത്, രഹസ്യമായി ഉറപ്പ് കൊടുക്കാൻ പാടില്ല, ആ ഇദ്ദാകാലത്തെ വിവാഹമൊട്ട് നിശ്ചയിക്കാനും പാടില്ല, തീരുമാനിക്കാനും പാടില്ല. അതേസമയം അവർക്ക് വ്യംഗ്യമായ ചില സൂചനകൾ നൽകുന്നതിൽ കുറ്റങ്ങളൊന്നും ഇല്ല. ഇതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു തആല എത്ര സൂക്ഷ്മമായിട്ടാണ് മനുഷ്യ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലും നിയമങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. കുടുംബ ജീവിതത്തിന്റെ വളരെ 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 സൂക്ഷ്മമായ തലങ്ങളിൽ പോലും മനുഷ്യരെന്ത് ചെയ്യണമെന്നതിന്റെ കൃത്യവും വ്യക്തവുമായ നിർദ്ദേശം നൽകും. ഇസ്ലാം പഠിപ്പിച്ച അതേ നിയമങ്ങളാണ് ഇന്ന് സമൂഹമൊക്കെ പഠിപ്പിച്ചത്. ആ മഅറൂഫ് എന്നൊക്കെ പറഞ്ഞാൽ ആചാരപ്രകാരം കൊടുക്കേണ്ടതൊക്കെ ഇന്ന് പുതിയ കാലത്തെ വ്യവസ്ഥകളിൽ, ഇസ്ലാമേതര വ്യവസ്ഥകൾ പോലും അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടിക്ക് മുലകൊടുക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമിക സമൂഹം അല്ലാഹു തആല പഠിപ്പിച്ചതാണ് ലോകം ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. വിധവകളുടെ വിവാഹത്തെക്കുറിച്ച്, സ്ത്രീകളുടെ ഉയർച്ചയെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിരുന്നു. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ ഔദാര്യം. അതൊരു പക്ഷേ വിവാഹമോചനം വരാം, അതുകൊണ്ടാണ് ഇത്ര അധികം തലാഖുകളിലൊക്കെ തലാഖിനെ കുറിച്ച് ആയത്തുകൾ വരുന്നത്. ചില ബന്ധങ്ങൾ ചേർന്നില്ല എന്ന് വരാം, അവിടെ വിവാഹമോചനം നടക്കുന്നു. വിവാഹമോചനം നടന്നാൽ മറ്റൊരു വിവാഹത്തിന്റെ സാധ്യതകളും ഇസ്ലാം വിശദീകരിക്കുന്നു. എന്തായാലും വിവാഹത്തോടു കൂടിയ ഒരു ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ അഭിലഷണീയം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ആയത്തുകളിൽ സൂക്ഷ്മമായി നമ്മൾ പഠിക്കണം. നേരത്തെ നാസത്തായി സൂചിപ്പിച്ച പോലെ ഇതിന്റെ മുഴുവൻ ഫിക്കി മസലകളും നമുക്കിവിടെ വിശദീകരിക്കാൻ പ്രയാസമാണ്. അത്തരം കാര്യങ്ങൾ അറിയേണ്ടവർ, ഇതിന്റെ കൂടുതൽ വിശദീകരണം അറിയേണ്ടവർ ഫിക്കി ഗ്രന്ഥങ്ങളോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ വിശദമായി പറയുന്ന ചില പരിഭാഷകൾ, ചില പരിഭാഷകളൊന്നും പരാമർശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ വിശദമായി പറയുന്ന അപൂർവം ചില മലയാളത്തിലൊന്നുമില്ല, അപൂർവം ചില പരിഭാഷകളൊക്കെ ഉണ്ടെങ്കിൽ അറബിയിലൊക്കെ ഉള്ളതുണ്ടെങ്കിൽ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുവെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെയും ഇനിയാന്നൊക്കെ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, അവരുടെ പല ബന്ധുക്കള് കോവിഡ് രോഗം മൂലം 40 ദിവസമായി ആശുപത്രി കഴിയുന്ന ആളുകൾ, അതേപോലെ ഓപ്പറേഷന് വിധേയമാകുന്ന ആളുകൾ, അവരൊക്കെ ഈ മജ്‌ലിസിന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ റബ്ബേ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. പഠിച്ചവനെ, കോവിഡ് രോഗം വീണ്ടും വ്യാപിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഇന്ത്യയിൽ പോലും 60,000 ആളുകളൊക്കെ ഒരു ദിവസം രോഗികളാകുന്നുണ്ട്. 3-ാമത്തെ ഘട്ടം വരുന്നു എന്നാ പറഞ്ഞു. പഠിച്ചവനെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ, ലോകത്തെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണേ. നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സിലെ പഠിതാവ്, വളരെ ഒരുപാട് ഖുർആൻ പഠന വേദികൾക്ക് ഒരുപാട് പിന്തുണയൊക്കെ നൽകിയിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ മൊയ്തീൻ സാഹിബ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നു, അള്ളാഹുവെ അദ്ദേഹത്തിന് ഇനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, അവരുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, ഇണകളെ അള്ളാഹ് നീ അനുഗ്രഹിക്കുമാറാകണേ. സർവശക്തനായ നാഥ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. മഹ്ഷറിന്റെ തീഷ്ണതയിൽ നിന്ന്, ഖബറിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. ഈമാനോടുകൂടി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും റബ്ബേ നീ തൗഫീഖ് നൽകുമാറാകണേ. ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തകർക്ക് നീ ശക്തിയും കഴിവും ക്ഷേമുഷിയും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പഠിച്ചവനെ ഇസ്ലാമിന്റെ വിജയം കാണാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നീ ഊഷ്മളമാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നീ ഉത്തമമാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതം നീ സന്തോഷകരമാക്കി തീർക്കുമാറാകണേ. ആ വിഷയത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വഅനിൻ നാരി മുഖല്ലിസാ അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതികൻ നഖീം ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم توفنا مسلمين والحقنا بالصالحين اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصي ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسمائنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من نادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة اللهم اصلح لنا ديننا الذي هو عصمة أمرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر اللهم ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن وبارك لنا في اسماءنا وابصارنا وقلوبنا وازواجنا وذرياتنا وتب علينا انك انت التواب الرحيم اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم ادخلنا في جنتك النعيم اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا صلى الله على سيدنا محمد وعلى ال سيدنا محمد سبحان رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته